ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ വൈകിട്ട് സമ്മാനിക്കും. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് രൂപം നൽകിയ സർവകക്ഷി സംഘങ്ങളുടെ സന്ദർശനം തുടരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. പാകിസ്ഥാനിലെ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഭീകര സംഘടനകൾ പരസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ വൈകിട്ട് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ്. കല, സാമൂഹിക പ്രവർത്തനം, പൊതുകാര്യങ്ങൾ, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, വ്യാപാരം, വ്യവസായം, വൈദ്യം, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, സിവിൽ സർവീസ് എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്കാണ് പുരസ്കാരം. 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടെ 139 പത്മ പുരസ്കാരങ്ങളാണ് ഗവൺമെന്റ് ഈ വർഷം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ മാസം 2025 71 പ്രമുഖ വ്യക്തികൾക്ക് രാഷ്ട്രപതി പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്നത്തെ ചടങ്ങിൽ 68 പേർക്കാണ് പത്മ അവാർഡുകൾ നൽകുന്നത്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് രൂപം നൽകിയ സർവകക്ഷി സംഘങ്ങളുടെ സന്ദർശനം തുടരുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം ലോകരാജ്യങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഫ്രാൻസ് സന്ദർശിക്കുന്ന സർവകക്ഷി സംഘം തലവൻ BJP MP രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ നിലപാടിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് 7 പ്രതിനിധി സംഘങ്ങളുടെയും ശ്രമമെന്ന് BJP MP രവിശങ്കർ പ്രസാദ് ഇന്ത്യൻ പ്രവാസികളുമായി നടത്തിയ സംവാദത്തിൽ പറഞ്ഞു. ഇന്ത്യ അയൽക്കാരുമായി സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ ആക്രമിക്കപ്പെട്ടാൽ മൌനം പാലിക്കില്ലെന്നും സംഘാംഗമായ ഗുലാം നബി ഖദാന MP പറഞ്ഞു. പാകിസ്ഥാൻ വെടിയുതിർത്താൽ അത്തരം ഏതു പ്രവൃത്തിയും യുദ്ധനടപടിയായി കണക്കാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫ്രാൻസിൽ നിന്ന് പ്രതിനിധി സംഘം ഇറ്റലിയിലേക്ക് പോകും. അതിനുശേഷം UK, ജർമ്മനി, ഡെൻമാർക്ക്, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളും സർവകക്ഷി സംഘം സന്ദർശിക്കും. ഡോക്ടർ ശശി തരൂർ MP നേതൃത്വം നൽകുന്ന പ്രതിനിധി സംഘം ഗയാനയിലെ ദേശീയ അസംബ്ലി സ്പീക്കറുമായി ഭീകരാക്രമണത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ ചർച്ച ചെയ്തു. പാകിസ്ഥാൻ രൂപീകൃതമായതുമുതൽ ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം നടത്തുകയാണെന്ന് സംഘാംഗമായ BJP MP തേജസ്വി സൂര്യ പറഞ്ഞു. BJP MP ബൈജയന്ത് പാണ്ഡയുടെ നേതൃത്വത്തിലെ സർവകക്ഷി സംഘം കുവൈത്തിലെ ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് മുന്നിൽ ഇന്ത്യ മൌനം പാലിക്കില്ലെന്നും ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ബൈജയന്ത് പാണ്ഡ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. JDU MP സഞ്ജയ് ഝാ നേതൃത്വം നൽകുന്ന സംഘം ദക്ഷിണ കൊറിയ സന്ദർശിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ ദക്ഷിണ കൊറിയയിലെ ഉന്നത നേതാക്കളെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ പ്രതിനിധി സംഘം അറിയിച്ചു.
സുപ്രിയ സുലെ MP നേതൃത്വം നൽകുന്ന പാർലമെന്ററി പ്രതിനിധി സംഘം ഖത്തർ സന്ദർശനം പൂർത്തിയാക്കി. സന്ദർശനവേളയിൽ ഖത്തർ വിദേശകാര്യമന്ത്രി, ആഭ്യന്തര സഹമന്ത്രി, ഷൂറ കൌൺസിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുൾപ്പെടെ ഭരണാധികാരികളുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് കാലവർഷം ശക്തിയായി തുടരുന്നു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. കാസർകോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കാസർകോട് ജില്ലയിൽ 4 ദിവസമായി പെയ്യുന്ന കനത്ത മഴ തുടരുകയാണ്. കഴിഞ്ഞ 9 ദിവസത്തിനകം 1,20,00,000 രൂപയുടെ നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി P.ജഗന്നിവാസൻ.
പതിവിലും നേരത്തെ എത്തിയ മഴ ജില്ലയിലെ കർഷകരെ കണ്ണീരിലാഴ്ത്തി. തെങ്ങും കവുങ്ങും റബ്ബറുമെല്ലാം കൂട്ടത്തോടെ നിലം പൊത്തി. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. 9 ദിവസത്തെ മഴയിൽ ജില്ലയിലെ കാർഷിക മേഖലയിലുണ്ടാക്കിയത് 1.20 കോടി രൂപയുടെ നാശനഷ്ടമാണ്. KCB കാസർഗോഡ് സർക്കിളിന് കീഴിൽ കാലവർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായി കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന നദികളായ ചന്ദ്രഗിരി, തേജസ്വിനി, കാര്യംകോട്, ഷെറിയ തുടങ്ങിയ പുഴകളിലെ ജലനിരപ്പാണ് ക്രമാതീതമായി ഉയർന്നിട്ടുള്ളത്. തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് കൂടിയാൽ പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തുറക്കാൻ ജലസേചന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കാല ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടറുടെ കാസർഗോഡ് കാര്യാലയത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്.
കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ഇന്നലെ മാത്രം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 60 വീടുകൾ ഭാഗികമായി തകർന്നു. ഇതോടെ കാലവർഷക്കെടുതിയിൽ ഒരാഴ്ചക്കിടെ ജില്ലയിൽ 120 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റി. കോഴിക്കോട് താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പും വടകര താലൂക്കിൽ 1 ക്യാമ്പും തുറന്നു. ആകെ 24 കുടുംബങ്ങളിൽ 88 പേരാണ് ജില്ലയിലെ 3 ക്യാമ്പുകളിലായി കഴിയുന്നത്. കോഴിക്കോട് ഫറോക്ക് അരിക്കാട് റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ രാത്രി വീടിന്റെ മേൽക്കൂരയും മരവും വീണ ട്രാക്കിന് സമീപമാണ് ഇന്നും മരം മുറിഞ്ഞു വീണത്. ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ഇടുക്കിയിൽ വൈകുന്നേരത്തോടെ മഴ ശക്തമാകാൻ സാധ്യത കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണയുടെ റിപ്പോർട്ട്.
ഇടുക്കിയിൽ ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ ഇന്ന് പുലർച്ചെ വരെ തുടർന്നു. ശക്തമായ മഴയും കാറ്റും ഇടുക്കി ഉടുമ്പഞ്ചോല താലൂക്കുകളിലായിരുന്നു ഏറ്റവും കൂടുതൽ ബാധിച്ചത്. വൻ മരം ഒടിഞ്ഞു വീണ് നെടുങ്കണ്ടത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് പുലർച്ചെ കട്ടപ്പന എറണാകുളം പാതയിലെ ചുരുളിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം ഏറെ നേരം നീണ്ടു. ദേവികുളത്ത് ദേശീയപാത 85 വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി കല്ലാർകുട്ടി ലോവർ പെരിയാർ മലങ്കര ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനായി 30 പേരടങ്ങുന്ന ദേശീയ ദുരന്ത നിവാരണ സേന എല്ലാ സന്നാഹങ്ങളുടെയും ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഗ്രാമീണ മേഖലകളിൽ തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ KSEB ഊർജിത ശ്രമം തുടരുകയാണ്.
മലങ്കര ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ 3 ഷട്ടറുകൾ 1.5 മീറ്റർ ഉയർത്തി. മൂവാറ്റുപുഴ തൊടുപുഴ നദികളുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ 1 വീട് പൂർണ്ണമായും 50 വീടുകൾ ഭാഗികമായും തകർന്നു. അടിയന്തരഘട്ടത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലയിൽ 360 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി ലൈനുകൾക്കും പോസ്റ്റുകൾക്കും ട്രാൻസ്ഫോർമറുകൾക്കും തകരാറുകൾ സംഭവിച്ചതായി KSEB അറിയിച്ചു. കനത്ത മഴയിൽ ആലപ്പുഴ ജില്ലയിൽ 141 വീടുകൾ ഭാഗികമായും 12 വീടുകൾ പൂർണ്ണമായും തകർന്നു. വിവിധ സ്ഥലങ്ങളിലുണ്ടായ അപകടങ്ങളിൽ 2 പേർ മരിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ ജലാശയങ്ങളിലും തോടുകളിലും കായലുകളിലും സർവീസ് നടത്തുന്ന ശിക്കാര വള്ളങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും സഞ്ചാരം താൽക്കാലികമായി നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴ ബീച്ചിലെ അഡ്വഞ്ചർ ടൂറിസവും നിർത്തിവച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളും റോഡുകളും വെള്ളം കയറിയ നിലയിലാണ്. ഇന്നലെ 12 വീടുകൾ പൂർണ്ണമായും 141 വീടുകൾ ഭാഗികമായും തകർന്നു. കാസർകോട് ദേശീയപാത നിർമ്മാണത്തിൽ കരാർ കമ്പനികൾ ഉദാസീന നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. നിരവധി തവണ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും യോഗം ചേർന്നിട്ടും 2-3 റീച്ചുകളിൽ നിർമ്മാണ കമ്പനികൾ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറായില്ലെന്നും MP പറഞ്ഞു. മലയോര മേഖലയിലെ പട്ടികവർഗ വിഭാഗക്കാർക്കും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഉറപ്പാക്കാൻ സാധിക്കണമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. കാസർകോട് അതിഥി മന്ദിരത്തിൽ ചേർന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാകിസ്ഥാനിലെ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഭീകര സംഘടനകൾ പരസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി DR S. ജയശങ്കർ പറഞ്ഞു. പാക് സൈന്യവും ഭരണകൂടവും ഭീകരർക്ക് പിന്തുണയും ധനസഹായവും നൽകുകയാണെന്ന് ജർമ്മൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 5:30 ലക്നൌവിലാണ് മത്സരം. കഴിഞ്ഞ ദിവസം മുങ്ങിയ ചരക്ക് കപ്പലിലെ ഏതാനും കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്തെ കടൽത്തീരങ്ങളിൽ അടിഞ്ഞു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
ഇന്ന് പുലർച്ചെ 2 തിരുവനന്തപുരത്തെ തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത്. വർക്കല, അഞ്ചുതെങ്ങ്, ഇടവ, ഐരൂർ ഭാഗങ്ങളിലാണ് പ്രധാനമായും കണ്ടെയ്നറുകൾ അടിഞ്ഞതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടെയ്നറുകൾ തകർന്ന് അതിലെ പാഴ്സലുകളും കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. മാമ്പള്ളി, അഞ്ചുതെങ്ങ്, മുതലപ്പൊഴി ഭാഗങ്ങളിലാണ് പാഴ്സലുകൾ ഒഴുകി നടക്കുന്നത്. കണ്ടെയ്നറുകൾ അടിഞ്ഞതിനെ തുടർന്ന് തീരദേശ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങൾ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ കൊല്ലത്തെ യാർഡിലേക്ക് മാറ്റുന്ന നടപടികൾ കസ്റ്റംസ് അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്.
കേരളത്തിലെ ട്രഷറികൾ ആധുനികവൽക്കരിച്ച് കൂടുതൽ ജനകീയമാക്കുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഹോസ്ദുർഗ് സബ് ട്രഷറി ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ വൈകിട്ട് സമ്മാനിക്കും. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് രൂപം നൽകിയ സർവകക്ഷി സംഘങ്ങളുടെ സന്ദർശനം തുടരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. പാകിസ്ഥാനിലെ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഭീകര സംഘടനകൾ പരസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി DR S. ജയശങ്കർ. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.